മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം.
സ്വാഗതം.
ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ.
ഞാൻ ആർ ജെ ലക്ഷ്മി.
മിസ്റ്റർ ആൻഡ് മിസ്സസ് അയ്യർ ഷോയിലൂടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള വിഷയങ്ങളെയാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ഞങ്ങളൊരു വിഷയം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പറയേണ്ടി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സംസാരിച്ചിരിക്കേണ്ടതായ ഒരു വിഷയം ഞങ്ങളുടെ മുന്നിൽ വന്ന് ചേരുകയായിരുന്നു. നമ്മുടെ പത്രമാധ്യമങ്ങളെല്ലാം ഇന്ന് വലിയ വാർത്തയായിട്ട് കൊണ്ടു നടക്കും. പക്ഷേ നാളെയും മറ്റന്നാളും ഒക്കെ കഴിയുമ്പോൾ ഈ വാർത്ത ഒന്നുമല്ലാതെ പ്രസക്തിയില്ലാതായി മാറും. എന്നിട്ട് ഒന്നോ രണ്ടോ മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലൊരു വാർത്ത പ്രത്യക്ഷപ്പെടും. അന്നും ചില ചർച്ചകളും കുറേ പേരുടെ പരിവേദനങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെയും ഈ വാർത്ത മുങ്ങിപ്പോകും. എന്താണ് ഈ വാർത്ത എന്നുള്ളതല്ലേ? ഒരു യുവാവ് ഒരു യുവതിയെ കൊന്നു. ആ കൊന്നതിൻ്റെ കാരണം പ്രണയപ്പക. ഇപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ. പ്രണയപ്പക, അങ്ങനൊരു പകയുണ്ടോ? പ്രണയം എങ്ങനെ പകയായി മാറുന്നു? അതായത് രണ്ടു പേർ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ തമ്മിൽ പരസ്പരം അനുരക്തരാകുന്നു, അവർ ചേർന്ന ഒരു ലോകം അവർ സൃഷ്ടിക്കുന്നു. എന്നാൽ ഇവർക്കിടയിൽ അത് ആണിലുമാകാം പെണ്ണിലുമാകാം എന്തൊക്കെയോ മാനസികമായിട്ടുള്ള ചാഞ്ചല്യങ്ങൾ ഉണ്ടാകുന്നു. ഒരാളിൽ നിന്ന് വേർപെടാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം ഒരു പ്രണയിതാവിൽ തീർച്ചയായിട്ടും സംഘർഷങ്ങൾ ഉണ്ടാക്കും. ആ സംഘർഷങ്ങൾക്ക് മറുപടിയാണോ തന്നിൽ നിന്ന് അകന്നു പോകാൻ പോകുന്ന, തൊട്ടു മുമ്പ് വരെ താൻ പ്രാണപ്രിയനെന്നോ പ്രാണപ്രേയസിയെന്നോ വിളിച്ചിരുന്ന ആ മനുഷ്യ ശരീരത്തെ നശിപ്പിക്കാനുള്ള തീരുമാനം? ശരിക്കും പറഞ്ഞാൽ പ്രണയം എവിടെയാണ് പ്രണയമല്ലാതായി മാറുന്നത്? ഒരു പ്രണയമെന്നാൽ ഒരു ജീവനെ ഒടുക്കാനുള്ള ഉപാധിയായി മാറുകയാണ്. അപ്പോൾ പ്രണയിക്കുക എന്ന് വെച്ചാൽ ആത്മഹത്യയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് തുല്യമാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ ചർച്ചയിൽ പങ്കാളിയാകണം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും കൃത്യമായി തന്നെ രേഖപ്പെടുത്തണം. അപ്പോൾ ഇന്നത്തെ ചർച്ച തുടങ്ങുമ്പോൾ എനിക്ക് ലക്ഷ്മിയോട് ചോദിക്കാനുള്ളത്, പ്രണയം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അനുരാഗത്തെ മാത്രമല്ല. സ്ത്രീക്ക് സ്ത്രീയോടും ഉണ്ടാകാം, പുരുഷന് പുരുഷനോടും ഉണ്ടാകാം, പ്രകൃതിയോട് പ്രണയം ഉണ്ടാകാം, നമുക്ക് ഈശ്വരനോട് പ്രണയമുണ്ടാകാം. അങ്ങനെ പ്രണയത്തിന് പല 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 തലങ്ങളുണ്ട്. പ്രേമം അല്ലേ, സാർവലൗകിക പ്രേമം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മാംസനിബദ്ധമല്ല രാഗം, മാംസമല്ല ഈ പ്രണയത്തിൻ്റെ അടിസ്ഥാനം എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പ്രണയം അടിസ്ഥാനപരമായിട്ട് ഒരു വസ്തുവിനോട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അലിഞ്ഞു ചേരലായിരിക്കും അല്ലേ. അതായത് ഒരു പ്രണയിതാവെന്ന് പറയുമ്പോൾ ആ വ്യക്തി നമ്മുടെ സ്വന്തമായി മാറുന്നു. നാമും ആ അതും എന്താവട്ടെ, ആ വസ്തു ഒന്നായി മാറുന്ന ഒരു ആത്മാനുഭൂതി ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ പ്രണയത്തിനെ കുറിച്ച് ലക്ഷ്മിയുടെ ഒരു കാഴ്ചപ്പാട് പറയും. ലക്ഷ്മിയുടെ കാഴ്ചപ്പാടാണ് അത്, പൊതു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രണയത്തിന് ഞാൻ പറഞ്ഞില്ലേ പല തട്ടുകളുണ്ട്. അപ്പോൾ ആ പ്രണയത്തെ എങ്ങനെയാണ് ലക്ഷ്മി വിലയിരുത്തുന്നത് എന്ന് പറയൂ.
ഓപ്പോസിറ്റിൽ നമ്മൾ ആരെയാണോ പ്രണയിക്കുന്നത് ആ വ്യക്തിയുടെ എന്താ ക്യാരക്ടറും അയാളുടെ സ്വഭാവവും അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസും എല്ലാം കൂടെ കൊണ്ട് ആ ആളിനോട് അല്ലെങ്കിൽ ആ ആള് നമ്മുടെ സ്വന്തമാണ് എന്ന് കരുതുന്ന ഒരു ഒരു അനുഭൂതി. അയാളുടെ എല്ലാ കാര്യങ്ങളും നമുക്കിഷ്ടമായിരിക്കും. അയാളുടെ വാക്കുകളും അയാളുടെ പ്രവൃത്തികളെല്ലാം നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് പ്രണയത്തിലൂടെ. നമ്മൾ പരസ്പരം നമ്മുടെ ഇഷ്ടങ്ങൾ കൈമാറുമ്പോൾ നമ്മളവരെ കൂടുതൽ കൂടുതൽ അറിഞ്ഞു വരുന്നു. കൂടുതൽ കൂടുതൽ അവരുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കി വരുന്നു. നമ്മുടെ ഇഷ്ടം കൂടി കൂടി വരുന്നു. തുടക്കത്തിലുള്ള ഒരു പ്രണയം ആയിരിക്കില്ല ചിലപ്പോൾ. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രണയം ഒന്ന് കൂടി 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 ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. കാര്യം ആദ്യം കാണുന്ന ആളല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇയാളുടെ ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരാനും ചാൻസ് ഉണ്ട്.
ലവ് ഒരു ബ്ലൈൻഡ് ആണ്, പ്രണയം അന്ധമാണെന്നാണ് പറയുന്നത്.
അന്ധമാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മുടെ നല്ല സൈഡ് മാത്രം കാണിച്ചുകൊണ്ട് പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ അത് ചില സമയങ്ങളിലൊക്കെ എന്താ വിവാഹത്തിൽ കലാശിക്കുകയും അതിനുശേഷം ഇത് പിരിഞ്ഞ് തെറ്റി പിരിഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ധമായി അവരെ വിശ്വസിക്കുകയും അന്ധമായി അവരുടെ എല്ലാ കാര്യങ്ങളെ അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ്. ആ ഇഷ്ടപ്പെടലുകളെ മുതലെടുക്കുന്ന പങ്കാളിയാണ് എങ്കിൽ ആ ആള് നമ്മളെ പ്രണയത്തിൽ വലിച്ചിട്ട് കൂടുതൽ കൂടുതൽ നമ്മളെ അതിൽ വരിഞ്ഞു മുറുക്കാൻ വേണ്ടി ശ്രമിക്കും. ചിലപ്പോൾ കുറേ നാൾ അതിലങ്ങ് ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ റിയലൈസേഷൻ ഉണ്ടാവുന്ന ആള് ചിലപ്പോൾ അതിൽ നിന്ന് പുറത്തു പോകണം. ഈ കൂട്ടിലടക്കപ്പെട്ട കിളിയെപ്പോലെ ചിലപ്പോൾ ആ പ്രണയം വേണ്ട എന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് തിരിഞ്ഞ് ആ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തോട്ട് വരാം. നമുക്ക് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്.
ഓക്കെ ലക്ഷ്മി, പക്ഷേ നമ്മൾ പറഞ്ഞ പ്രണയം അന്ധമാണ്. ഈ പ്രണയം പലപ്പോഴും എന്ത് പറ്റുമെന്നറിയാമോ, ഈ പ്രണയത്തിന് വേണ്ടി നമ്മുടെ കാമുകനോ കാമുകയോ ആയിട്ടുള്ള വ്യക്തിയുടെ പല സ്വഭാവ ദൂഷ്യങ്ങളും നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. പ്രണയം അന്ധാണല്ലോ, നമുക്ക് ഈ പ്രണയത്തിന്റെ ആകർഷണ
വലയത്തിലാണ് അവരുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ക്വാളിറ്റീസ് എന്ന് നമ്മൾ
വിചാരിക്കുന്നത് മാത്രമല്ല, പ്രണയത്തിന്റെ ആകർഷണ വലയത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഉള്ളിൽ ഒരു എതിർപ്പുണ്ടായിരിക്കും. അതായത് ഇപ്പൊ ഒരു നാർക്കോട്ടിക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ പോലെ തന്നെ ഈ നാർക്കോട്ടിക് മോശമാണെന്നൊക്കെ അവർക്ക് അറിയാമായിരിക്കും, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള ത്വര ഇവരിൽ നിന്നുണ്ടാവും. അതെ, പ്രണയത്തിൽ നമ്മുടെ മുന്നിലുള്ള കമിതാവിൻ്റെ എന്ത് ബാഡ് ക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് വളരെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ ഒരാൾക്ക് പുറത്തു വരാൻ പറ്റൂ എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രണയം എങ്ങനെയാണ് അന്ധമായി മാറുന്നത്? അവരുടെ മുന്നിൽ വേറൊന്നുമില്ല, ഒരു കാഴ്ചകളുമില്ല. ഈ തട്ടത്തിൻ മറയത്തിൽ നിവിൻ പോളി പറയും പോലെ ആ മുഖം എല്ലാം അങ്ങ് മറന്നു പോകുന്നൊരു പ്രഭാവമാണ്. ഈ ചുറ്റുമുള്ളത് എല്ലാം മറന്ന് പ്രണയിക്കുമ്പോൾ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടപ്പെടും എന്നാണല്ലോ ഇപ്പോഴത്തെ ഈ പുതിയ യുവാക്കൾ കാണിക്കുന്നത്.
പ്രണയമാണത്, സ്വാർത്ഥത ആയിരിക്കും ആ പ്രണയത്തിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുന്നത്. ആ ആള് മറ്റേ ആളെ ഒരു രീതിയിലും വിട്ടുകൊടുക്കുക, ചില കുട്ടികളുടെ കളിപ്പാട്ടങ്ങളോടുള്ള ഒരു അട്രാക്ഷൻ പോലെയായിരിക്കും ആ ഒരു ഇത്. തൻ്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം പുറത്തോട്ട് പോയി വേറൊരാളെ എടുത്തു കഴിഞ്ഞാൽ ആ ആളെ മർദ്ദിക്കുക, അല്ലെങ്കിൽ ഈ കളിപ്പാട്ടം ഇനി അവൻ എടുക്കരുത്, അതുകൊണ്ട് ചിലപ്പം കളിപ്പാട്ടം തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു ഇതുണ്ട്. അതേ ഒരു കാറ്റഗറിയിലുള്ള മനോവൈകൃതം, അത് കുട്ടിയിലുണ്ടാവുന്നതിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും, കുറച്ചൊക്കെ അവനൊരു തല്ലു കൊടുക്കാൻ പറ്റും. പക്ഷേ ഒരു വ്യക്തി പാവയല്ല മനുഷ്യൻ, മനുഷ്യനെ ആണ് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം മാനസിക രോഗിയായിരിക്കാം. അങ്ങനെ ഒരു വ്യക്തിയെ പ്രണയിച്ചു എന്നുള്ളതായിരിക്കും ഈ കുട്ടി ചെയ്ത തെറ്റും.
ശരിയാണ് ലക്ഷ്മി, ഈ പ്രണയം എന്ന് പറയുമ്പോൾ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞു ഇവർ തമ്മിലുള്ള ഒരുപാട് വ്യക്തികളെ നമ്മൾ നിത്യേനെ കാണുന്നു. എല്ലാ വ്യക്തികളടുത്തും നമുക്ക് പ്രണയം ഉണ്ടാവില്ല. നമുക്ക് ഒരു മുഖം, ആ മുഖത്തിൽ ആ സംസാരം, അയാളുടെ ഭാവചേഷ്ടാദികൾ എല്ലാം എങ്ങനെയൊക്കെയോ, അത് എങ്ങനെയാണ് നമ്മൾ ഈ ഇതിലേക്ക് വഴുതി വീഴുക എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴോ നമ്മൾ ആ ആള് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു തോന്നലിൽ നിന്നാണ് ആ വിളി, ആ സംസാരം, ഇതെല്ലാം നമുക്ക് എന്തൊക്കെയോ ഒരു അനുഭൂതി നൽകുകയാണ്.
തന്നെ നമ്മൾ അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നത് കാര്യം നമ്മളിൽ എപ്പോഴും നമ്മൾ അവരെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. അപ്പോൾ അവരെ നമുക്ക് എപ്പോഴും നമ്മളിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. അവരോടുള്ള ഏറ്റവും എന്താ അടങ്ങാത്ത പ്രണയമാണ് അതിന് കാരണം എന്ന് പറയുന്നത്.
ശരിയാണ്, പക്ഷെ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രണയം പലപ്പോഴും നഷ്ടപ്പെടുമ്പോൾ വളരെയധികം വിഷമം ഒരാൾക്കുണ്ടാകും. ഈ നഷ്ടപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ കമിതാവിന് മറ്റേ പങ്കാളിയുടെ ചില സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇത് കുറച്ചു കാലം പ്രണയം മുന്നോട്ട് കൊണ്ടു കുടുംബത്തിൽ ഇത് ശക്തമായ എതിർപ്പിന് കാരണമാകുമെന്ന് വരാം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ പങ്കാളിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് ഒരു താല്പര്യം ഉണ്ടായി വരും. ഇയാളെക്കാളും ക്വാളിറ്റി ഉള്ളതോ മറ്റേ എന്ത്, ചിലപ്പോൾ ക്വാളിറ്റി കുറഞ്ഞായിരിക്കും, പക്ഷേ ഈ വ്യക്തിക്ക് മറ്റൊരാളിലേക്ക് ഇഷ്ടം വരുന്നു. പ്രണയമാവാ എന്താവാൻ മാത്രമല്ല, പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവക്ക് അല്ലെങ്കിൽ അവന് മറ്റൊരു വ്യക്തിയുടെ ഉന്നതമായ ഓഫർ പോലെ ഒരു വിവാഹ ജീവിതത്തിന് വേണ്ടുന്ന ക്ഷണം വരുന്നു. ഹൈലി ഇവളെക്കാളും അല്ലെങ്കിൽ ഇവനെക്കാളും കൊള്ളാം എന്ന് തോന്നുന്ന ഒരു ബന്ധം വരുന്നു. ഇത് ഇങ്ങനെയുള്ള പല പല ഘടകങ്ങൾ ഒരു പ്രണയം രണ്ട് തട്ടിലേക്ക് രണ്ട് വഴിയിലേക്ക് തിരിഞ്ഞു പോകാനുള്ള കാരണങ്ങളായി ഭവിക്കാറുണ്ട്. പൊതുവിൽ നമ്മുടെ നാട്ടിൽ ഇതിനെയെല്ലാം ഈ പ്രണയിച്ച് പിരിഞ്ഞു പോകാൻ താല്പര്യമില്ലാത്ത വ്യക്തി ഇതിനെ തേപ്പ് എന്നുള്ള ഒരു പേരിലായിരിക്കും വിളിക്കുന്നത്.
പലപ്പോഴും കോളേജസിലൊക്കെ മറ്റൊക്കെ ചിലര് എന്താണ് ഈ ടൈം പാസ് പ്രണയം എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി തന്നെ ഉണ്ട്. കുറച്ച് കാലത്തെ ടൈം പാസിന് വേണ്ടിയിട്ടായിട്ട് ഒരു പ്രണയം, ആ സമയത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൂടെ നടക്കുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു, കുറെ പ്രണയ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അത്തരം കപ്പിൾസൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പിരിഞ്ഞു പോകുന്നു. അവരുടെ ഇതിൽ യാതൊരു കമ്മിറ്റ്മെൻസും ഇല്ല. ഇത് വിവാഹത്തിൽ കലാശിക്കണമെന്ന് അവർക്ക് താല്പര്യമേ ഇല്ല. അത് പ്രണയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് പ്രണയമാണോ എന്താണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെ
അതും പ്രണയമാണ്, അതും പ്രണയമാണ്. അത് പ്രണയത്തിന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡെഫിനിഷൻ പ്രത്യേകം കൊടുത്തൊന്നും നിർത്താൻ പറ്റില്ല. ഓരോരുത്തരുടെയും പ്രണയത്തിന് ഓരോ തലങ്ങളാണ് ഉള്ളത് എന്ന് പറയില്ലേ. ഞാനിപ്പോൾ ഈ തേപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്കറിയാം 2019 ആ കാലഘട്ടത്തിൽ ടിക്ടോക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇത്രയും ജനപ്രിയമാക്കിയത് ഒരു തേപ്പിൻ്റെ കാര്യം. ദിനേശൻ്റെ മോനല്ലേടാ നീ എന്നെ തേച്ചിട്ട് പോയതല്ലേ എന്ന് പറഞ്ഞ് പാട്ടും പാടി രണ്ടൊന്ന് കുരുന്നു കുട്ടികൾ, ഒരു പ്ലസ് ടു പ്രായമുള്ള പെൺകുട്ടികൾ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് പാട്ട് പാടുകയും ഒടുവിൽ ഒരു വലിയ തെറി വിളിക്കുന്ന ഒരു വീഡിയോ വൈറലായി. അതായത് പെൺകുട്ടികളിൽ ആൺകുട്ടികളിൽ നിന്നല്ല, ഈ തേച്ചിട്ട് പോകൽ എന്ന് പറയുന്ന സംഭവത്തിൽ ഉണ്ടാകുന്ന റിവഞ്ച് എല്ലാവരിലും ഒരുപോലെ ഉണ്ടാകും. അത് എന്നാലും അവൻ എന്നെ തേച്ചിട്ട് പോയില്ലേ അല്ലെങ്കിൽ അവൾ എന്നെ തേച്ചിട്ട് പോയില്ലേ എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു പക മിക്ക പേർക്കും ഉണ്ടാകും. അല്ലാതെ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അതിന് തൻ്റേതായ അല്ലെങ്കിൽ അവളുടേതായ ഒരു കാരണം പറയാനില്ലാതെ വരുമ്പോൾ, എന്നെ വ്യക്തമായ രീതിയിൽ എന്നെ ചതിച്ചതാണെന്ന് ഒരാൾക്ക് ഒരു തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്ന പക സ്വാഭാവികമാണ്. ഒരു വ്യക്തിയിൽ സ്വാഭാവികമായിട്ട് ഒരു ദേഷ്യം, ഒരു സങ്കടം, ഞാൻ ഒന്നുമല്ലാതായിപ്പോയ ഒരവസ്ഥ എല്ലാം ഉണ്ടായി വരും.
പ്രണയത്തിനെ വില കൽപ്പിച്ചില്ല എന്നുള്ള ഒരു ഇത്, ഈ പ്രണയത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഇത്രയും വർഷത്തെ അയാളുടെ അഗാധമായ പ്രണയത്തിന് ഏൽക്കുന്ന ഒരു വലിയ ഒരു പ്രഹരമായിരിക്കും അത്. ചേട്ടാ, ഈ പക എന്ന് പറയുന്നത് പ്രണയത്തിലായിരുന്നാലും മറ്റേതെങ്കിലും ഒരു കാര്യത്തിലായിരുന്നാലും പക പക തന്നെയാണ്. പകയുടെ പേരിലുണ്ടാകുന്ന ഏത് രീതിയിലുള്ള റിയാക്ഷൻസും മറ്റൊരാളോടുള്ള ഏത് രീതിയിലുള്ള റിയാക്ഷൻസും ആ ഒരു അതിന് അതിൽ അയാൾക്കുണ്ടായ എന്താണ് അയാളുടെ ഉള്ളിൽ തട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് അല്ലേ.
പക്ഷേ ലക്ഷ്മി, പക നമുക്കുണ്ടാകാം, വാശിയുണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാനുള്ള അധികാരമുണ്ടോ?
തീർച്ചയായിട്ടും ഇല്ല. അത്
ഒരു ജീവനെ എടുക്കാനുള്ള അധികാരമുണ്ടോ? അവളെ ആസിഡ് കൊണ്ടുവന്ന് എറിഞ്ഞ് അവളുടെ ലൈഫ് നശിപ്പിക്കാനുള്ള ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്? ഈ ചതിച്ചിട്ട് പോയി എന്ന് പറഞ്ഞ് കൊട്ടേഷൻ ടീമിനെ ഏർപ്പെടുത്തി അയാളെ വധിക്കാൻ ഒരു പെണ്ണിന് ആർക്കെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. പണ്ട് നമ്മുടെ പൂർവികമായ കവികളൊക്കെ ഏറ്റവും കൂടുതൽ എഴുതിയിരുന്നത് നിരാശയുടെ, അത് പ്രണയ നൈരാശ്യത്തിൻ്റെ, ദേവദാസിൻ്റെ കഥകളാണ്. എത്രയോ കാമുകന്മാർ പുഴയുടെ കരയിലും മറ്റുമൊക്കെ ഇരുന്ന് എന്തിനാ രമണൻ ചന്ദ്രികയും ഇതൊക്കെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള കഥയാണ്. കാര്യം അതൊക്കെ എന്താ പ്രണയ നൈരാശ്യത്തിൻ്റെ കഥകളാണ് അവിടെ ഉണ്ടെന്നും പ്രണയ നൈരാശ്യത്തിൻ്റെ ഇടയിൽ തന്നിൽ നിന്ന് തൻ്റെ കാമുകൻ അല്ലെങ്കിൽ കാമുകയെ അകന്നു പോകുമ്പോഴും അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക, ജീവിതത്തിൻ്റെ എൻഡ് വരെയും ആ പ്രണയത്തിന് കോട്ടമില്ലാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ അന്നുമുണ്ട് ഇന്നുമുണ്ട്. എനിക്കറിയാം ഇന്നും പ്രണയിച്ചിട്ട് ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, പക്ഷേ ഏതോ സമീപത്ത് ഒരു വീട്ടിൽ ആ പെൺകുട്ടി വരുന്നു എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഒരു ആഹ്ലാദം ഈ മുഖത്ത്, വയസ്സായ വ്യക്തിയായിരിക്കും എങ്കിലൊരു സന്തോഷം, താൻ പണ്ട് പ്രണയിച്ചിരുന്ന ഒരാളാണ് ആ വന്നിട്ടുണ്ട്. ചില സാഹചര്യങ്ങൾ കൊണ്ട് എന്ത് പറ്റുമെന്ന് അറിയുമ്പോൾ ഈ പ്രണയത്തിൽ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പറ്റില്ല, ചിലപ്പോൾ അകന്നു പോവേണ്ടതായി വരും, അപ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഈ ബോധപൂർവം ചിലപ്പോൾ നമ്മളെ ഒരാൾ തേച്ചു എന്ന് പറയുന്ന പ്രണയിച്ച് നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടാവാം. ഈ വഞ്ചിച്ച് കഴിഞ്ഞാലും ശരി, പല പല കാരണങ്ങൾ കൊണ്ട് വഞ്ചന ഉണ്ടായാൽ നമുക്ക് ഫീൽ ചെയ്യണത് വഞ്ചനയാണെന്ന്. ചിലപ്പോൾ അവരുടെ വീട്ടിൽ ഇപ്പോൾ അമ്മ കയറെടുത്ത് തൂങ്ങിച്ചാവൂന്നും പറഞ്ഞ് നിൽക്കുകയാണ് ഒരു പെൺകുട്ടിക്ക്. നീ ഞാൻ പറയുന്ന ആളിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും, നിനക്ക് നീ അമ്മയില്ല എന്ന് പറയുമ്പം ഇവിടെ അവസാന ആ കല്യാണത്തിൽ സമ്മതം മൂളും. സമ്മതം മൂളിക്കഴിയുമ്പം ഈ ബോയ് വിചാരിക്കുന്നത് എന്താണ്, ഈ പെൺകുട്ടി എന്നെ പറ്റിച്ചിട്ട് പോയിന്ന്. അതോടുകൂടി അവളെ കൊല്ലാൻ വേണ്ടി ആയുധവും എടുത്തുകൊണ്ട് ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ അവളെ ജീവിതം നശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ആസിഡുമായിട്ട് അല്ലെങ്കിൽ വേറൊരു വസ്തുതയായിട്ട് ഇറങ്ങുക, അവളില്ലെങ്കിൽ അവളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊണ്ട് ഇറങ്ങുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യക്തിയും അവനവൻ്റെ വാല്യൂ നശിപ്പിക്കുകയാണ്. നമുക്ക് ഒരു പ്രണയത്തിലേക്ക് ചെന്ന് ചാടുമ്പോൾ നമ്മൾ മനസ്സിലായി ഈ പ്രണയങ്ങളെല്ലാം ലോകത്ത് സക്സസ് ആകുന്നില്ല. പ്രണയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ താഴ്വാരത്തിൽ വച്ച് രണ്ട് തട്ടിലേക്ക് പിരിഞ്ഞു പോകുന്നവരുടെ എണ്ണമാണ് ഒരു പ്രണയം സക്സസ് ആകുന്നവരെക്കാൾ കൂടുതൽ. ഒരിക്കൽ പ്രണയിച്ച് വിജയിച്ചു എന്ന് പറയുന്ന ആൾക്കാരിൽ തന്നെ നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അവർക്ക് തൊട്ട് മുമ്പ് ചില പ്രണയ പരാജയങ്ങളും ഉണ്ടായിട്ട് അവർ ഈ അവസാനം സക്സസ് ആകുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ വ്യക്തികളെ ഇഷ്ടപ്പെട്ടിരുന്നു, അവരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടായിരിക്കും അവസാനം ഒരു പ്രണയത്തിൽ വിജയിച്ച്. പ്രണയത്തിലെ വിജയം തന്നെ നമ്മൾ പറയുമ്പോൾ അത് കല്യാണത്തിൽ എത്തുന്ന തന്നെയാണ് പ്രണയത്തിലെ വിജയം എന്ന് പറയുന്നത്. അതൊന്നുമല്ല പ്രണയത്തിലെ വിജയം എന്ന് നമ്മൾ പിന്നീട് നമുക്ക് മനസ്സിലാവും. ആ കല്യാണം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ജീവിത സുഖങ്ങളെല്ലാം അനുഭവിച്ച് വർഷങ്ങളോളം അവരുടെ ജീവിത അന്ത്യം വരെ ഓരോ പ്രണയത്തോട് മുന്നോട്ട് പോകുമ്പോഴാണ് ആ പ്രണയം വിജയിക്കുന്നത് അല്ലേ.
വിവാഹത്തോടുകൂടി പ്രണയം സക്സസ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതില്ല, അതിന് അതിന്റെ സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ. പ്രണയത്തിന്റെ സ്റ്റാർട്ടിങ് മാത്രമേ വിവാഹത്തിലൂടെ എത്തിയിട്ടുള്ളൂ. പിന്നെ വീണ്ടും മുന്നോട്ടുള്ള ലൈഫിൽ സ്നേഹിച്ചും കൊടുക്കൽ വാങ്ങലുകളിലൂടെയും അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ കാര്യങ്ങളെയും അവരുടെ ചുറ്റുപാടുകളെയും എല്ലാം അംഗീകരിച്ചുകൊണ്ട് കുറേയധികം വിട്ടുവീഴ്ചകളോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ വിവാഹം സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രണയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇതിനിടയിൽ പ്രണയം ചിലപ്പം നഷ്ടമായി പോയി കഴിഞ്ഞാൽ വിവാഹം പകുതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. ഈ പറഞ്ഞ മാതിരി ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയിക്കുമ്പോൾ ഒരാൾ ചിലപ്പം കുറേയധികം സീരിയസ് ആയിട്ട് ഇയാളാണ് ഇനി എൻ്റെ എല്ലാ ലൈഫ്, ഇയാൾ പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതം നശിച്ചു കഴിഞ്ഞു, എൻ്റെ ജീവിതം പിന്നെ ഇല്ല, ഇനി അങ്ങോട്ട് എനിക്ക് ജീവിതമില്ല. അപ്പോൾ ആ ജീവിതത്തിൽ എനിക്കില്ലാത്ത ജീവിതം അവൾക്കോ അല്ലെങ്കിൽ അവനോ വേണ്ട. ഇവനെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവനെ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരിക്കലും സന്തോഷമായിട്ട് വേറൊരാളോടൊപ്പം ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ അവളൊരിക്കലും വേറൊരാളോടൊപ്പം ജീവിക്കുന്നില്ല. അപ്പോൾ ആ ആളില്ല, അതിൻ്റെ പേരിൽ ഞാൻ അനുഭവിക്കേണ്ടി വരുന്ന ടെൻഷൻ, എന്തായാലും ഞാൻ ജയിലിലേക്ക് കയറും, ഈ ഒരു വല്ലാത്തൊരു മാനസിക വികാരങ്ങളോടുകൂടിയും മാത്രമാണ് ഈ ആക്ച്വലി അവരൊരു മാഡായിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആളിൻ്റെ കുഴപ്പമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ ആള് പ്രണയത്തിൽ ഭ്രാന്തനായി എന്ന് പറയൂലേ, പ്രണയത്തിൽ ഭ്രാന്ത് പിടിച്ചവരായിരിക്കും, ഭ്രാന്തമായി പ്രണയിക്കുന്നവരായിരിക്കും.
ഒരു തരത്തിൽ പറഞ്ഞ പ്രണയമെല്ലാം ഭ്രാന്ത് തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞ മനോവികാരങ്ങളെല്ലാം തന്നെ നമ്മൾ കാണാത്ത ചില വിഷൽ, നമ്മൾ അവരുമായിട്ട് കുന്നിമുകളിലൂടെ ഓടിപ്പോകുന്നു, കൊച്ച് കുടിൽ ചെന്നിരിക്കുന്നു, കിളികളെ പോലെ പറന്നു നടക്കുന്നു, ഒരുപാട് എന്താ പറയണ്ടേ, നമ്മൾ ഒരു വിഷ്വലൈസ് ചെയ്യുന്നു. ഇത് ചിലരിൽ കൂടിപ്പോകും.
പ്രണയത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ട്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം, നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യും, വിവാഹം കഴിയുമ്പോഴത്തേക്ക് അവിടെ പോകും. ഈ കാര്യങ്ങളെല്ലാം പിന്നീട് നടന്നില്ല എങ്കിൽ അതെല്ലാം ഒരു
എത്ര സ്വപ്നങ്ങൾ. നമ്മൾ സിനിമയിലെ പറയും പോലെ ഈ സ്വപ്നം ശരിക്കും പറഞ്ഞാൽ അല്ല, ഒരു പ്രണയത്തിൽ നമ്മൾ സിനിമയെ താരതമ്യം ചെയ്യുന്ന എന്തെന്ന് അറിയുമോ, അതിലെ പാട്ടുരംഗം കണ്ടിട്ടില്ലേ, കുറെ ബാക്ക്ഗ്രൗണ്ടിൽ ഡാൻസ് കളിക്കുക, നമ്മളോടൊപ്പം കുറെ പേര് വരും, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പ ലോകം അവിടെ ഉണ്ടായി എന്ന് കാണിക്കുകയാണ്. ഇവിടെ ഒരു പ്രണയം ഈ പറഞ്ഞ പോലെ ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുമ്പം ലക്ഷ്മി ആദ്യം പറഞ്ഞൊരു പോയിന്റിൽ അവിടെ കിടപ്പുണ്ട്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടാൻ പാടില്ല എന്നുള്ളത്, ഇത് കുട്ടിക്കാലം മുതലേ ഈ അച്ഛനമ്മമാരിലൊരു ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടികളെ വളർത്തുമ്പോൾ അവന് ആവശ്യമുള്ള അല്ലെങ്കിൽ അവൾക്ക് ആവശ്യമുള്ള എല്ലാം, അവൾ ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കും, അവളെ എന്താവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവൻ എന്താവശ്യപ്പെടുന്ന എല്ലാം മേടിച്ചു കൊടുക്കും, അവന് ഒരു കാര്യവും കിട്ടാതെ പോകുന്നില്ല. അപ്പോൾ അവന് എന്താണ് നഷ്ടം എന്ന് പറയുന്നത്, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നഷ്ടബോധമില്ലാതെ വളരുന്ന കുട്ടികളിൽ എന്തെങ്കിലും ഒരു കാര്യം നഷ്ടപ്പെട്ടു പോയാൽ അത് അവരുടെ നിയന്ത്രണത്തില്ല, നിൽക്കാൻ പറ്റില്ല അവർക്ക്. കാര്യം അങ്ങനെ ഒരു സന്ദർഭത്തെ അവർ ഫേസ് ചെയ്തിട്ടില്ല. അവരെന്ത് ചെയ്യുമെന്ന് അറിയുമ്പോൾ ഈ കുട്ടിയൊക്കെ കിട്ടാതെ വരുമ്പോൾ അവരെന്ത് ചെയ്യും, വല്ല കയ്യിരിക്കുന്നൊക്കെ എടുത്ത് എറിഞ്ഞ് അടിച്ച് ഉടയ്ക്കുമ്പം അച്ഛനമ്മമാർ പോയി അത് മേടിച്ചുകൊണ്ട് വന്ന് കൊടുക്കും. ഇവിടെ അവന് അടിച്ചുടയ്ക്കാനൊന്നും പറ്റില്ല. ഇവൻ ആകെ കൂടി ചെയ്യാൻ പറ്റുന്നത് ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതം നശിപ്പിക്കുകയാണ്. ഈ നെടുമ്പങ്ങാട് ഭാഗത്ത് ഒരു പെൺകുട്ടി, അത് അവളാണെങ്കിൽ ഒരു ഫാർമസിസ്റ്റോ മറ്റോ ആണ്, ഇങ്ങനെ അവളുടെ വീട്ടിൽ അവളുടെ അമ്മ തളർന്നു കിടക്കുകയാണ്. ആ അമ്മ ഒക്കെയുള്ള ഏക ആശ്രയം ആ പെൺകുട്ടിയാണ്. ഒരു കാമുകനോ ഒരാറോ ഏഴോ മാസം മുമ്പ് വന്നു ചേരുന്നു, അവൻ്റെ കുടിയും മറ്റു പ്രശ്നങ്ങളൊക്കെയാണ്. അവനെ അതുകൊണ്ട് തന്നെ അവൾ ഒഴിവാക്കാൻ ശ്രമിച്ചു, കുറച്ചാൾ കഴിഞ്ഞ് മനസ്സിലാക്കാൻ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ വീട്ടിനകത്ത് കയറിയെന്ന് അവളെ കുത്തിക്കൊന്നു. ഇപ്പോൾ ആ അമ്മ തളർന്ന് അവിടെ കിടക്കുകയാണ്, ആരും ഇല്ല നോക്കാൻ. നോക്കൂ, ആ അമ്മയുടെ ആ ഏക പ്രതീക്ഷയായിരുന്നു ഈ മകൾ. ഇവൻ എന്ന് പറയുന്ന ഒരു കാമുകം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുകയാണ്. ഒരു ജീവിതം ഈ ഇവൻ ഇവർ കൊന്നൊടുക്കുന്ന ഈ വ്യക്തികളുണ്ടല്ലോ, ഈ മകനോ മകളോ ആവട്ടെ, അവർക്കൊരു കുടുംബമുണ്ട്. അതൊന്നും ഇവർ കണക്ക് കൂട്ടുന്നില്ല. ഇവർക്ക് ജയിച്ചാൽ മതി, അവളെ അല്ലെങ്കിൽ അവനെ നശിപ്പിച്ചാൽ മതി. ഈ ചിന്താഗതി എവിടെ വരെ കൊണ്ടെത്തിക്കും? ഇവർ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു വാശി, ഇവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും, അല്ലെങ്കിൽ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവും. ഈ ജയിലിൽ പോയതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? അങ്ങനെ ഈ ജയിലിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ എന്താണ് കിട്ടുന്നത്? ആ ജയിലിനകത്ത് വലിയ സ്വീകരണമായിരിക്കുമോ? പല സാഹചര്യങ്ങൾ കൊണ്ട് പലരെയും കൊന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസുകളിൽ പെട്ട ആൾക്കാരും അവിടെ ഉണ്ട്. അവരെ എല്ലായ്പ്പോഴും ക്രൂരന്മാരൊന്നുമല്ല. അവർ പറഞ്ഞു കൊടുക്കുക, ഇവർക്ക് നീ ചെയ്തത് തെറ്റായിപ്പോയി, നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ചിലപ്പോൾ നാല് അടിയും കൂടെ കൊടുക്കും ജയിലിനകത്ത് പോകുമ്പോൾ. ചിലരുണ്ട് അവളെ കൊന്ന് ഞാനും ചാവും എന്നുള്ള ഒരു ടീം, തേച്ച പെണ്ണിനെ വച്ചുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ്
ചില
സ്റ്റാറ്റസ് ഒരുപാട്, ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇത്തരം നെഗറ്റീവ് മെസ്സേജസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട്. ഈ കൊന്ന ഈ പയ്യൻ, ഇപ്പൊ ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയെ കൊന്ന, ഈ പറഞ്ഞ വിഷ്ണു കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയ എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ കൊലപാതകത്തിൻ്റെ കീഴിൽ സ്റ്റാറ്റസ് ഇടുന്നതുകൊണ്ട് അവൾ തേച്ചിട്ട് പോയിട്ടുണ്ടാവും, അതാണ് അവൻ കൊന്നത്. ഇങ്ങനെയുള്ള രീതിയിൽ ചില വാട്സപ്പ് സ്റ്റാറ്റസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വാർത്തകൾക്ക് കീഴെ തേച്ചിട്ട് പോയാൽ ഇതാണ് അനുഭവം, അവനാണാണടാ എന്നുള്ള രീതിയിൽ കുറേ ബോയ്സ്, ഇതിനെ നമ്മുടെ നാട്ടിൽ പറയുന്ന പാൽക്കുപ്പി ബോയ്സ് എന്നാണ്, ഈ പറയുന്ന പയ്യന്മാരുടെ ഇത്തരം വാക്കുകളിൽ തീർച്ചയായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് കുട്ടികൾക്കും പ്രചോദനം കിട്ടുകയാണ്. ഇതിന് പിന്നെ മറ്റൊരു ഘടകവും കൂടെയുണ്ട്, നാർക്കോട്ടിക്, ഈ പറഞ്ഞ മയക്കുമരുന്ന് ആദ്യമായ ഉപയോഗം, അമിതമായോ മിതമായോ ആയിട്ട് ഇത്തരം മരുന്നുകളുടെയൊക്കെ ഉപയോഗവും ഇതുപോലത്തെയുള്ള പ്രവണതകളെ കൂട്ടുന്നുണ്ട്.
അതെ, ആ ഈ പറഞ്ഞ മെസ്സേജ്, ഈ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞതിൽ തന്നെ ആ ഒരു ഫോട്ടോ കാണുമ്പോഴത്തേക്കും ആൾക്കാർ പോലീസ് അവനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്ന പിക്ചറിൽ തന്നെ അവന് യാതൊരു കൂസലും ഇല്ല. താൻ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് റിയലൈസ് ചെയ്തൊരു പശ്ചാത്താപം ഉള്ള ഒരു ഫേസേ അല്ല അവന്. എന്തോ ഒരു വിജയിയുടെ മുഖഭാവമാണ് അവന് അതിൽ. ഈ ഈ വരാൻ പോകുന്ന അന്വേഷണങ്ങളും മറ്റുമല്ല അവൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ നമുക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട്, നിങ്ങൾ പ്രണയത്തിൽ ചെന്ന് ചേരുമ്പോഴത്തേക്കും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇത്തരം ഇങ്ങനെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.
ലക്ഷ്മി അറിഞ്ഞുകൊണ്ട് ഒരാളും അങ്ങനെ സെലക്ട് ചെയ്യില്ല. താൻ കൊല്ലപ്പെടും, താൻ വധിക്കപ്പെടും എന്ന് അറിഞ്ഞുകൊണ്ട് ആരും സെലക്ട് ചെയ്യില്ല. പക്ഷെ കുറച്ച് കാലം കഴിയുമ്പോൾ ഇവരുടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് ശരിയല്ല എന്ന് തോന്നുകയാകുമ്പോഴാണ് പലരും പിന്തിരിയുന്നത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി വരുന്നത്.
വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇവള് വേണ്ട എന്ന് പറഞ്ഞ് വയ്ക്കുമ്പോൾ കൂടെ കൂട്ടുകാരന്മാരും ഉണ്ടാവും. അപ്പൊ അവൻ പറയും, ആ നിന്നെ തേച്ചല്ലേടാ. അപ്പൊ ആ തേച്ചു എന്നുള്ള വാക്കിലൂടെ കുറേ അധികം ആൾക്കാരിൽ നിന്ന് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഒരു പ്രതികാരം, ആ അവള് ഇത്രയും നാള് ഞാൻ പ്രണയിച്ചിട്ട് അവളെ അതിന് വിലകൽപ്പിക്കാതെ അവളെ എന്നെ കളഞ്ഞിട്ട് പോകണം, അങ്ങാ പിന്നെ അവൾ ഇനി ജീവിക്കണ്ട. അതിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കുക എന്നറിയാൻ വയ്യ. കാര്യം ആ ഒരു മനോവികാരം തന്നിക്ക് കിട്ടാതെ പോയ, ഈ പറഞ്ഞ മാതിരി തനിക്ക് കിട്ടാതെ പോയ അത് മറ്റൊരാൾക്ക് കിട്ടരുത്, അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് താനിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന എന്താ കൂട്ടുകാരിൽ നിന്നൊക്കെ ഉള്ള അധിക്ഷേപം, ആ എങ്കിൽ അവൾക്കൊരു തിരിച്ചൊരു പണി തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ, അവൾ അങ്ങനെ ഇപ്പൊ സുഖിച്ച് ജീവിക്കേണ്ട. എന്നെ വേണ്ടാന്ന് വെച്ച് പോയവള് ഇനി ഒരിക്കലും സുഖിച്ച് ജീവിക്കേണ്ട. അവളിനി മറ്റൊരാളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണത് എനിക്ക് കാണുകയും വേണ്ട. ഇത്തരം ഒരു മെന്റാലിറ്റിയിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രതികാരമാണ് ഇത്തരം ഇൻസിഡൻസ് ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രണയിക്കുന്ന പുരുഷനായിരുന്നാലും സ്ത്രീയായിരുന്നാലും രണ്ടുപേരും എനിക്ക് തോന്നുന്നത് ഇതിപ്പം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരാളെ ഇങ്ങനെ ചൂഴ്ന്നു നോക്കി സെലക്ട് ചെയ്യാൻ പറ്റില്ല. വിവാഹം കഴിക്കുന്നത് പോലെ തന്നെയാണ് പ്രണയത്തിലും. ഒരാളോടൊപ്പം മുന്നോട്ട് പോകുമ്പോഴാണ് ഇയാളുടെ നല്ലതും ചീത്തയും മനസ്സിലാക്കുന്നത്. പല സാഹചര്യങ്ങൾ കൊണ്ട് ഇത് വേണ്ടാന്ന് വെക്കേണ്ടി വരുമ്പോൾ ഇത്രയും നാൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അയാളെ അയാൾക്ക് അയാളെ ദ്രോഹിക്കാനോ ഉള്ള മാനസിക നിലവാരം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയെ പ്രണയിക്കായിരുന്നില്ല എന്നുള്ളതും കൂടെ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടിയിരിക്കും.
ലക്ഷ്മി, ഇത് പ്രണയിക്കുന്നു വേണ്ട. കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഒരു പെൺകുട്ടി ഒരു പയ്യൻ പുറകെ നിന്ന് നടന്ന് ശല്യം ചെയ്തു. അവള് ഒരിക്കലും അവനെ മൈൻഡ് ചെയ്തോലുമില്ല. അവസാനം അവള് റെയിൽവേ ട്രാക്കിൽ നിൽക്കുമ്പോൾ ഇവൻ ബാക്കിൽ നിന്ന് വന്ന് തള്ളി ട്രെയിനിന്റെ മുന്നിട്ട് കൊല്ലുകയാണ്. അതെ, പ്രണയി അവള് അതിന് ഇത്ര ശല്യക്കാരെ ഒഴിവാക്കാനാണ് നോക്കിയത്. എന്നിട്ട് പോലും ഈ പെൺകുട്ടിയെ കൊല്ലാൻ അവന് തയ്യാറെടുത്തെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല് കൃത്യമായി പറയാം, നിയമവ്യവസ്ഥയിലുള്ള പാളിച്ചകളാണ്. ഇത്തരക്കാർക്ക് കൃത്യമായ ശിക്ഷാ നടപടികൾ കൊടുക്കുന്നില്ല.
ഈ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചു. ഇനി അവൾക്കൊരു ജീവിതമില്ല. അവളെ ചുറ്റപ്പെട്ട അവളുടെ ഫാമിലിക്ക് ഇനി ഒരു ലൈഫ് ഇല്ല. ഇവന് ഒരു 10-12 വർഷം കഴിയുമ്പോൾ ഇവൻ ഇനിയൊരു ലൈഫുണ്ട്. അവൻ പുറത്തിറങ്ങി ചിലപ്പം വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തന്നെ അവൻ ജീവിച്ചാലായി.
അത് മാത്രമല്ല ലക്ഷ്മി, ഈ പറയുന്ന അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു സമയവും വേണ്ട എന്നുള്ളതാണ് കാര്യം. മനുഷ്യരുടെ ഉള്ളിലുള്ള മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം അങ്ങ് പോയി. കാര്യം ഞാൻ തൊട്ടു മുമ്പ് പ്രണയിതാക്കൾ എന്ന നിരാശകാമുകന്മാരെയും നിരാശകാമുകിമാരെയൊക്കെ, ഇപ്പം കാഞ്ചനമാലയൊക്കെ നമ്മൾ പറയുമ്പോൾ ആ പ്രണയത്തിന് വേണ്ടി കാത്തിരുന്നവരെ കുറിച്ച് നമുക്ക് പറയാം. ഇന്ന് കാത്തിരിപ്പൊന്നുമില്ല. തനിക്ക് നേടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് ആ ആളിനി വേണ്ട, ഭൂമുഖത്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ യുവത കടന്നിരിക്കുന്നു. എത്രയും ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ. കൃത്യമായി മദ്യത്തിനും മയക്ക് മരുന്നിനും വളരെയധികം സ്വാധീനമുണ്ട്. മാത്രമല്ല ഇവരെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ചില പ്രത്യേക ഗ്യാങ്ങുകളെയും നമ്മൾ കൃത്യമായി നിരീക്ഷിക്കണം. അതിന് നിയമ സംവിധാനം വേണം തന്നെയാണ്. മാത്രമല്ല ഒരു ഈ അടുത്ത കാലത്ത് തന്നെ സിനിമകളിൽ തേപ്പുകാരി എന്ന് പറയുന്ന നമ്മളെ അനുശ്രീയില്ലേ, അവരെ തന്നെ തേപ്പുകാരി എന്ന് പറയുന്ന റോളുകളിലേക്ക് പ്രത്യേകിച്ച് വരും. ആ തേപ്പുകാരിയായിട്ട് അവരുടെ റോള് ചെയ്യുമ്പോൾ അതിൻ്റെ കീഴെയും കമൻറ്റുകൾ വരുന്നത് ഇത്തരക്കാരെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള കമൻറ്റ്. ഈ കുട്ടികളിൽ ഇത്രയും അക്രമവാസനകളും അതുപോലെ തന്നെ ഒരാളെ നിഗ്രഹിക്കുക, കൊന്നൊടുക്കുക എന്ന് പറയുന്ന കാര്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് പരിചയമുള്ള സോഷ്യൽ മീഡിയയിലല്ലേ ചെയ്യുന്നത്, തീർച്ചയായിട്ടും അവരുടെ പരിസരത്തുള്ളവരെങ്കിലും ഇത്തരം ആൾക്കാരെ പറഞ്ഞ് വിലക്കണം. കാര്യം നമ്മുടെ സമൂഹം ഒരുതരം ദുർബലമായ അല്ലെങ്കിൽ നമുക്ക് ദുർഗ്രാഹ്യമായ നമുക്ക് പിടികിട്ടാത്ത തരത്തിലുള്ള ഏറ്റവും നീചമായ മനസ്ഥിതിയുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഒരു യുവത വളർന്നു വരുന്നത് നമുക്കിടയിലാണ്. നല്ല കുട്ടികളുണ്ട്, ഒരുപാട് നല്ല കാഴ്ചപ്പാടുകളുള്ള നല്ല വിഷനുള്ള ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും കൊല്ലുന്നതിനും കൊലപാതകത്തിനും വേണ്ടി മാത്രം മനസ്സ് കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരും കൂടെ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുകയും നിയമം അതിൻ്റേതായ രീതിയിൽ ശക്തിപ്പെടുത്തുകയും വേണം. കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ നിയമങ്ങളുണ്ട്. പക്ഷേ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ആ സ്ത്രീയാവട്ടെ പുരുഷനാവട്ടെ ചെറിയൊരു ശിക്ഷ കൊടുത്ത്, അതായത് ചെറിയ ഒരു കൊലപാതകത്തിനുള്ള സാമാന്യമായ ശിക്ഷ കൊടുത്ത് അവർ പുറത്തു പോവുകയാണ്. ഏതെങ്കിലും പക കൊണ്ട് ഒരു പെൺകുട്ടിയെ കൊന്നതിൻ്റെ പേരിൽ ഇവിടെ ഒരു ചെറുപ്പക്കാരനും തൂക്കിക്കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു ബോധമൊക്കെ അവൻ പുറത്തു പോകും. നല്ലൊരു വക്കീലുണ്ടെങ്കിൽ പുറത്തു പോവുക തന്നെ, തെളിവുണ്ടെങ്കിൽ പോലും തൂക്കിക്കൊല്ലുന്നു.
അതെ, തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നിയമം ശക്തപ്പെട്ടേ മാത്രമേ കാര്യമുള്ളൂ. കാര്യം ഇത്തരം കുറേയധികം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇത്തരം മെസ്സേജുകൾ നൽകുന്ന ഒരുപാട് ഗ്യാങ്ങുകളുണ്ട്. അവർക്ക് ഒരു ശക്തമായ താക്കീത് നൽകുകയും അവരെ എന്തായിട്ട് പൂർണ്ണമായും നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇത്തരം മെസ്സേജുകൾ യുവജനതയെ വല്ലാത്ത രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സിനിമകളും മറ്റും ആൾക്കാരെ വ്യക്തികളിൽ സ്വാധീനം ചെലുത്തുന്നു. അത് മാറ്റണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു ക്യാരക്ടർ വ്യക്തികളെയും ആൾക്കാരെയും സ്വാധീനിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്തരം കാര്യങ്ങൾ ആൾക്കാരെ വീരോചിതമായി എടുക്കുന്നത് പോലെ തന്നെ ഇത്തരം നെഗറ്റീവായിട്ടുള്ളത് സാഡിസ്റ്റ് മനോഭാവം ഉള്ളവരിൽ കുറച്ച് പ്രചോദനം നൽകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് സത്യമാണ് അല്ലേ?
തീർച്ചയായിട്ടും പ്രണയം എന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്രണയിതാവിനെ പൂർണ്ണമായി കിട്ടണമെന്നോ കിട്ടാതിരിക്കണമെന്നോ ഇല്ല. കാര്യം നമ്മൾ പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമാക്കുക എന്നുള്ളത് അത് പിന്നീടുള്ള കാര്യമാണ്. നിങ്ങൾ പ്രണയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രണയം അത് ആരോഗ്യകരമായിട്ടുള്ളൊരു പ്രണയമാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രണയിതാവിൻ്റെ ശരീരത്തിൽ ഒരു നുള്ളു നുള്ളാൻ പോലും നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അത് സത്യസന്ധമായിട്ടുള്ള പ്രണയത്തിൻ്റെ കാഴ്ചപ്പാടാണ് കേട്ടോ. നമുക്ക് അവരെ ഒരു എന്താ പറയണ്ടത്, അവരുടെ ശരീരത്തിൽ ഒരു ഇല പുളിയില വന്ന് വീഴാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാര്യം നമുക്കായിരിക്കും അതിൻ്റെ വേദന ഉണ്ടാവുന്നത്, പ്രണയിക്കുന്നവർക്കാണ് ഒരു വേദന ഉണ്ടാവുന്നത്. കാര്യം അവർ എന്തെങ്കിലും നമ്മുടെ അടുത്ത് എതിർത്തൊരു അഭിപ്രായം പറയുമ്പോഴും നമ്മൾ അവരെ വിട്ടുകൊടുക്കും. കാര്യം എന്താ പറയുക, വിട്ടുകൊടുക്കുന്നതിൻ്റെയും കൂടെ ഒരു ഭാഗമാണ് പ്രണയം കേട്ടോ. കാര്യം പരസ്പരം മനസ്സുകൾ അടുത്തറിയുകയാണെങ്കിൽ ജീവിച്ചിരിക്കുന്നതോ മരിക്കുന്നതോ തമ്മിൽ യാതൊരു കാര്യവുമില്ല, പരസ്പരം മനസ്സുകൾ തമ്മിൽ സംവേദിച്ചു കൊണ്ടിരിക്കും. ഇത് ഖലീൽ ജിബ്രാൻ പറഞ്ഞ വാക്കുകളാണ്. കാര്യം നമ്മൾ പ്രണയിക്കുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, ചിലപ്പോൾ ബോഡിപരമായിട്ട് നമുക്ക് ഒന്നിച്ച് ചേരാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സുകൾ നിരന്തരം സംവേദിച്ചു കൊണ്ടിരിക്കും. അത് സത്യമായ പ്രണയം കൃത്യമായ രീതിയിൽ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ചിലപ്പോൾ നമ്മുടെ ലൈഫിലൊന്നും അവരുണ്ടായിരിക്കില്ല, പക്ഷേ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും തിരക്കിൽ വച്ച് അവർ നമ്മളെ കണ്ടുമുട്ടുമ്പോൾ ഏത് സാഹചര്യത്തിൽ നിന്നാലും കണ്ണുകൾ കൊണ്ടൊരു മെസ്സേജ് കൊടുക്കും കേട്ടോ. അതൊരു സ്പാർക്കാണ്. ആ അത്തരം പ്രണയത്തിലേക്ക് കടക്കുന്നതിന് പകരം അത്തരം ഒരു പ്രണയത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ കൊലപാതകങ്ങളെല്ലാം കാട്ടിത്തരുന്നത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയിതാവിനെ നഷ്ടപ്പെട്ടു എന്ന് നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ് വീരോചിതമായിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം അയാൾ നഷ്ടപ്പെടും, മറ്റുള്ളവർ കളിയാക്കും, ഇനി അവളെ ജീവിക്കാൻ പറ്റില്ല, അവനെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വാളെടുത്ത് പോകുമ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളൊരു പ്രണയിതാവും അല്ല, നിങ്ങൾ ക്രൂരനായ ഒരു വ്യക്തി മാത്രമാണ്. ഇത്തരം വ്യക്തിത്വമുള്ളവർ നമ്മുടെ ചുറ്റുപാട്, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ കൂട്ടുകാരോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ സഹോദരങ്ങളോ ആരായിട്ടുണ്ടെങ്കിലും ശരി, അവരെ പറഞ്ഞ് തിരുത്തുക. അവരുടെ ക്യാരക്ടറിന് നമ്മളെന്തെങ്കിലും താങ്ങ് കൊടുക്കുന്നുണ്ടോ? താക്കീത്, അതായത് ചില താങ്ങുകളുണ്ട്. എന്നാലും നീ ആണാണോടാ, അല്ലെങ്കിൽ നീ പെണ്ണാണോടാ, നിന്നെ അവൻ ചതിച്ചിട്ട് പോയില്ലേ, അല്ലെങ്കിൽ അവൻ അത്, അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഈ
അവരെ സപ്പോർട്ട് ചെയ്ത്, അതെ, അവരെ ഒന്ന് സമാധാനിപ്പിക്കാനുള്ള
മാക്സിമം ഇത്തരം പ്രശ്നത്തില് നിലകൊള്ളുന്നവർ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കാട്ടിക്കൂട്ടിയ, ചിലർ ആത്മഹത്യ ചെയ്യാൻ പോകും, ഒരു പ്രണയം നഷ്ടപ്പെടുമ്പോൾ ചിലർക്കാണെങ്കിൽ പ്രതികാരം വാങ്ങിച്ച, ഞാൻ പറഞ്ഞില്ലേ, പക
അവരുടെ ജീവൻ എടുക്കുക അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവൻ എടുക്കുക,
അത്തരം ആൾക്കാരെ സമാധാനിപ്പിക്കണം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് കൗൺസിലിംഗുകൾ ആവശ്യമാണ്.
ദയവ് ചെയ്ത് അവരുമായിട്ട് നിൽക്കുന്നവര് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും അവരോട് പെരുമാറരുത്. അവരെ നിൽക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കി അവരെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും അവരെ നന്നായിട്ട് കൗൺസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങി ഒരു കൈ സഹായം അവർക്ക് കൊടുത്താൽ ചിലപ്പോൾ ഒരു
ജീവനും മറ്റൊരാളെ കൊണ്ടുപോയി കൗൺസിലർ. ഒരുപാട് കൗൺസിലേഴ്സ് നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ഇത്തരം സിറ്റുവേഷനിൽ എങ്ങനെ പിടിച്ചു നിൽക്കണമെന്നും നമ്മുടെ ക്ഷമ എങ്ങനെ ശീലിക്കണമെന്നും എല്ലാം നമ്മുടെ നമുക്ക് ആ സമയത്ത് ബുദ്ധി മരവിച്ചിരിക്കും. ആ ബുദ്ധി മരവിച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സഹായം തേടാം. നിങ്ങൾ അതായത് ഇപ്പോൾ ഈ സമയത്ത് പോലും ഒരു എന്താ പറയുക, പ്രണയ പരാജയമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അരുതാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നിങ്ങളുടെ ഭാവി, നിങ്ങൾ മറ്റൊരാളുടെ ഭാവിയും നശിപ്പിക്കുന്നു, നിങ്ങളുടെ ഭാവിയും കൂടെ നശിപ്പിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക്
ഒരിക്കലും നിങ്ങളുടെ ഇന്ന് ഒരു വിഷയമാണെന്ന് വെച്ചാൽ കുറച്ചൊരു ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ പേരുകൾ പോലും ചിലപ്പം ഓർത്തെടുക്കാൻ വിഷമിച്ചു എന്ന് വന്നേക്കും. കാര്യം നിങ്ങൾക്ക് ലക്ഷ്യമുണ്ട്, ലക്ഷ്യബോധവും കൂടി വേണം. നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം, ലക്ഷ്യബോധവും കൂടി വേണം. കാര്യം നിങ്ങൾക്ക് ചെന്നെത്തേണ്ടത് ഇതിനേക്കാൾ വലിയ തീരങ്ങളിലൊക്കെയാണ്. ഇപ്പോൾ ഒരാൾ ഒരു നമുക്ക് അർഹതപ്പെട്ടതല്ലേ നമുക്ക് കിട്ടുള്ളൂ.
കാരണം നമ്മെ ഒരുപാട് തീരങ്ങളിൽ അടുപ്പിക്കാറുണ്ട്. നമ്മള് ഈ ഒരു ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ ഈ ഒരു പായ്ക്കപ്പില് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ നീന്തി നമുക്ക് വേറൊരു പായ്ക്കപ്പലിൽ ചിലപ്പം കയറാം. ചിലപ്പം അതിനെക്കാട്ടിയും നല്ലതിലായിരിക്കും നമ്മൾ കയറുന്നത്. അത് ചിലപ്പം കാറ്റത്ത് ആടി ഉലയാതെ നിങ്ങളുടെ തീരത്തിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിച്ചെന്നും വരാം.
തമിഴിലൊരു പഴഞ്ചൊല്ല ഉണ്ട് കേട്ടോ, ധാവണി പോയാൽ ചുരിദാർ വരും, മുണ്ട് പോയാൽ പാൻറ് വരും എന്ന് അവർ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് മാത്രമല്ല നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കും, ഈ ഒരെണ്ണം മാത്രമല്ല, ഇതിനേക്കാളും നല്ലതുകൾ സംഭവിച്ചുകൊണ്ടിരിക്കും. നമുക്ക് സിനിമയിലേക്ക് തന്നെ വരാം. സിനിമയെ നമ്മൾ ഒരു കുറ്റം പറയുമ്പോഴും നമുക്ക് ഒരു കാര്യം പറയാം, നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ അനുശ്രീയുടെ ക്യാരക്ടർ ഫഹദ് ഫാസിൻ്റെ ക്യാരക്ടറിനെ ശരിക്കും പറഞ്ഞാൽ തേച്ചിട്ട് പോയി എന്ന് തന്നെ പറയാം. എന്നിട്ട് ഇവർ ആ പള്ളിമേടയിൽ കല്യാണം കഴിഞ്ഞിട്ട് കൈ കഴുകുമ്പം ഇവനെ കാണുന്നുണ്ട് വഴിയരിവിൽ നിന്ന് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ചിരിക്കുന്ന ഒരു ചിരിയുണ്ട്, പരസ്പരം മുഖത്തോട്ട് മുഖം നോക്കി. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലും ആ സമയത്ത് പോലും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു പ്രണയമുണ്ട്. പിന്നീട് അവരെ കണ്ടുമുട്ടുമ്പോഴും സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കാൻ കഴിയും.
ഒരാളെ നമ്മൾ അത്രത്തോളം തന്നെ വെറുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല എന്ന് തന്നെ പറയാം. പക്ഷെ ആ വെറുപ്പ് വരുന്നത് ആക്ച്വലി പ്രണയം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പ്രണയമുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും എവിടെയെങ്കിലും നന്നായി ജീവിക്കുന്നത് കാണണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കൂ. അവർ സന്തോഷമായി പോകുന്നെങ്കിൽ അതിൽ നമ്മളൊരു ആനന്ദം കണ്ടെത്തും.
അവരെ നന്നായിട്ട് ജീവിക്കാൻ വിടുകയല്ലേ പ്രധാനമായിട്ട് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി, തീർച്ചയായിട്ടും നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ് കൈക്കൊള്ളാനിരിക്കുന്നത്. അതായത് ഒരാളെ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ, അത് എന്ത് കാരണമാകട്ടെ, നിങ്ങളെ ചതിച്ചു എന്ന് നിങ്ങൾക്കൊരു ബോധം ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങള് ഇത്
ഇതില് അവരെ ഹാം ചെയ്തിട്ടില്ല എങ്കിൽ അറ്റ് എൻഡിൽ നിങ്ങൾ മാത്രമായിരിക്കും, നിങ്ങളുടെ ഉള്ളില് നിങ്ങളുടെ മനസാക്ഷിക്ക് മുന്നിൽ നിങ്ങൾ മാത്രമായിരിക്കും വിജയി അല്ലേ.
തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ വേണ്ടാത്ത തീരുമാനങ്ങൾ, അതായത് ഈ നിങ്ങളെ ഒരു വാശിക്ക് കൊല്ലുന്നത് നിങ്ങളുടെ ഒരു പ്രണയിതാവിനെ ആയിരിക്കും, പക്ഷെ അവർക്കൊരു അച്ഛനുണ്ട് അമ്മയുണ്ട് അവരെ ചുറ്റിപ്പറ്റി, ചിലപ്പോൾ ആ വീടിനെ ഒരു വിളക്ക് ആ വ്യക്തിയാണ്. ഒരു ജീവനെയും ഒരിക്കലും നശിപ്പിക്കരുത്. അത് നിങ്ങളുടെ ചിന്താഗതികൾ ആ സമയത്ത് ബുദ്ധി മറിവിച്ചും ശരിയാണ്, വാസ്തവമാണ്. ചില വേണ്ടാത്ത തീരുമാനങ്ങൾക്ക് ആ നിമിഷത്തെ നിങ്ങൾ വെറുതെ വിടും. ഒന്ന് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങളുടെ ഈ മനസ്സിനെ അടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് പുറപ്പെടും, ഇല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും സംസാരിക്കാൻ, വേറെ കൂട്ടുകാരുമായിട്ട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഒറ്റയ്ക്കിരുന്ന് മനസ്സിനെ നുറുക്കരുത്. കാര്യം മനസ്സ് മുറുകി മുറുകി മുറുകിയാണ് പ്രതികാര വാഞ്ചല്. വെറുതെ ഇരിക്കുന്ന മനസ്സ് എപ്പോഴും എന്താ ചെകുത്താൻ്റെ പണിപ്പുരയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഞങ്ങൾ ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞത് ഏവർക്കും ബോധ്യമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ദയവായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം. കാര്യം ഇതിൽ പറഞ്ഞ ചില പോയിന്റുകൾക്ക് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാകും. കാര്യം എല്ലാവർക്കും തൃപ്തി തരുന്ന തരത്തിൽ ഈ വിഷയത്തെ ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല. കാര്യം പാളിച്ച എപ്പോഴും ക്രൂരത ചെയ്യുന്ന ആളിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് അവരെ നിശിതമായി വിമർശിച്ചതല്ലേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിയൂ അല്ലെ ലക്ഷ്മി?
അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരാള് തേച്ചു എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് എങ്കിൽ പോലും അയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ നിൽക്കുന്ന കുറ്റകൃത്യം ഏതാണോ അതിനെ നമ്മൾ നിശിതമായി വിമർശിക്കുക എന്ന് തന്നെയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, ആർ ജെ അയ്യർ,
ആർ ജെ ലക്ഷ്മി,
നമസ്കാരം.
നമസ്കാരം.